2020 ജൂലൈ 7 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന്. വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു, പോസിറ്റീവും നെഗറ്റീവും. ശാരീരിക അകലം, സാമൂഹ്യ ഒരുമ എന്ന മുദ്രാവാക്യം നെഞ്ചിലേറ്റി കോവിഡ്-19 ജാഗ്രതയോടെ നീങ്ങാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തത് രാജ്യമൊട്ടാകെ കോവിഡ് പ്രതിരോധ ലോക്ഡൌൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നതിന് 4-5 ദിവസം മുമ്പാണ്. മാർച്ച് 19. മാർച്ച് 24 രാജ്യമെങ്ങും സമ്പൂർണ്ണ ലോക്ഡൌൺ നിലവിൽ വന്നു. പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലെ ലോക്ഡൌൺ ക്രമീകരണം ശാരീരിക അകലം, സാമൂഹ്യ ഒരുമ എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിയുള്ളതായിരുന്നു. സാമൂഹ്യ അടുക്കളയും അന്യസംസ്ഥാന തൊഴിലാളികളോടുള്ള കരുതലും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നല്ല നിലയിൽ പാലിക്കലുമൊക്കെ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിന് ആഗോള പ്രശംസ നേടിക്കൊടുത്തു. പിന്നീട് ഇങ്ങോട്ട് കോവിഡ് വ്യാപനം ഒരു പരിധിവരെ നിയന്ത്രിച്ചു കൊണ്ടുവന്നതിലും കേരള മോഡലുണ്ടായി. ലോക്ഡൌണിലെ ഇളവുകളും പ്രവാസികളുടെയും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെയും നാട്ടിലേക്കുള്ള മടങ്ങിവരവുമെല്ലാമായപ്പോൾ വീണ്ടും കേരള കോവിഡ് ഭീതിയുടെ പിടിയിലായിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ വരവിന് ശേഷം കേരളവും ഇന്ത്യയും ലോകവുമെല്ലാം ഏറ്റവും അധികം ചർച്ച ചെയ്ത പദാവലികൾ പോസിറ്റീവും നെഗറ്റീവുമാണ്. പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും അർത്ഥതലങ്ങൾ മാറിവരുന്ന രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെയാണ് കോവിഡ് കാലത്ത് ലോക സമൂഹം കടന്നുപോകുന്നത്. പോസിറ്റീവ് എന്ന പദം മനുഷ്യന്റെ ആശങ്കയെ കൂട്ടുന്നുവെന്ന തരത്തിൽ അങ്ങേയറ്റം നെഗറ്റീവ് ഫലം സൃഷ്ടിക്കുകയും നെഗറ്റീവ് എന്ന പദം മനുഷ്യന് ആശ്വാസം നേടിക്കൊടുക്കുന്ന പോസിറ്റീവ് പദമായി മാറുകയും ചെയ്യുന്നു. രാഷ്ട്രീയ സാമൂഹ്യ പരിസരങ്ങളിലാകെ സ്ഥിരം വ്യവഹാരമായി കൊണ്ട് ഈ രണ്ട് പദങ്ങൾ കോവിഡ് കാലത്ത് വിഹരിക്കുന്നത് എങ്ങനെയാണ്? രോഗവ്യാപനവും രോഗമുക്തിയും. കേരളത്തിൽ മെയ് 1 തൊട്ടിങ്ങോട്ട് കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. അതിനു തൊട്ടുമുമ്പ് 0 നിയന്ത്രിച്ചതായിരുന്നു കേരളം. പോസിറ്റീവ് കണക്കുകൾ ആശങ്കയോടെയും നെഗറ്റീവ് കണക്കുകൾ ആശ്വാസത്തോടെയുമാണ് മലയാളികൾ കേൾക്കുന്നത്. വ്യാഴാഴ്ച 160 പേർക്ക് പോസിറ്റീവ് ആണ്. അതായത് ഒരു ദിവസം മാത്രം കോവിഡ് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 160. രോഗമുക്തി നേടിയവരുടെ എണ്ണം 202 എന്നത് വലിയ ആശ്വാസമേകുന്നതും. പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് കൂടി നിൽക്കുന്നത് എന്തായാലും കേരളത്തിന് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. സമരവേലിയേറ്റങ്ങൾ. പ്രവാസികളുടെ മടങ്ങിയ വരവിന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും ഷടിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം സെക്രട്ടേറിയറ്റ് നിലയിൽ സത്യാഗ്രഹമിരുന്നു. അന്ന് സമരപന്തലിൽ നേതാക്കൾ തിക്കി തിരക്കി. ശാരീരിക അകലം എന്ന കോവിഡ് പ്രതിരോധ മാനദണ്ഡം കാറ്റിൽ പറന്നു. നിങ്ങളുടെ ക്യാമറയിൽ വരാനായി നേതാക്കൾ തിക്കി തിരക്കുകയായിരുന്നില്ലേ എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ രോഷം പൂണ്ടു. ഉറവിടം കണ്ടെത്താത്ത കോവിഡ് രോഗവ്യാപനം തലസ്ഥാന നഗരത്തിലടക്കം ഉയരുന്ന സവിശേഷ കാലയളവിൽ സമരങ്ങളുടെ സ്വഭാവം മാറേണ്ടതല്ലേ എന്നതൊരു ചോദ്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ സമരങ്ങളെ തടയാനാവില്ല. ഭരണകൂടങ്ങളുടെ ചെയ്തികളിൽ അരുതായ്മകളുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം. കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ നിരന്തരം സമരത്തിലാണ്. തിരഞ്ഞെടുപ്പ് വർഷമാകുമ്പോൾ അത് സ്വാഭാവികം. ഇടതുപക്ഷം കേന്ദ്ര നിലപാടുകളെ ചോദ്യം ചെയ്ത് സമരത്തിനിറങ്ങുന്നു. മഹാമാരിയുടെ പേരിൽ പകർച്ചവ്യാധി നിരോധന നിയമത്തെ ഏകാധിപതികൾ അവരുടെ ഏകാധിപത്യ നടപടികൾക്ക് മറയാക്കുന്നതും ലോകമെങ്ങും ചർച്ചയാണ്. കേരളത്തിലും പകർച്ചവ്യാധി നിരോധന നിയമം ഇപ്പോൾ നടപ്പാക്കി വരുന്നു. ലോക സാഹചര്യം കേരളത്തിലില്ല. കൗതുകകരമായ കാര്യം, സെക്രട്ടേറിയറ്റ് നിലയിൽ മാത്രം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലുണ്ടായ സമരവേലിയേറ്റങ്ങൾക്ക് 93 കേസുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉണ്ടായി എന്നതാണ്. കുറ്റം കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചത് തന്നെ. ഒരു കണക്കിന് മഹാമാരി സമരങ്ങളെ അടിച്ചിരുത്തുന്നതിന് ഭരണാധികാരികൾക്ക് പോസിറ്റീവായി മാറുന്നു. പ്രതിപക്ഷങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിർണായക വർഷത്തിൽ സമരം കടുപ്പിച്ച് ഭരണകക്ഷിക്ക് തലവേദന സൃഷ്ടിക്കാൻ വിഘാതമുണ്ടാക്കുന്നത് മഹാമാരി തന്നെ. ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി അവർക്കത് നെഗറ്റീവാണ്. പ്രവാസികളുടെ മടക്കം. പ്രവാസികളുടെ നാട്ടിലേക്കുള്ള മടക്കം സൃഷ്ടിക്കുന്നതും ഒരേ സമയം പോസിറ്റീവ് നെഗറ്റീവ് ഇഫക്റ്റുകളാണ് കേരളത്തിൽ. വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്ന് തൊഴിൽ നഷ്ടമുൾപ്പെടെയുള്ള കാരണങ്ങളാൽ മലയാളികൾ കൂട്ടപലായനത്തിനൊരുങ്ങി നിൽപ്പാണ്. രോഗവ്യാപന ഭീതിയും ഒരു കാരണമാണ്. ഗൾഫിൽ മരിക്കുന്ന മലയാളികളടക്കമുള്ളവരുടെ എണ്ണം കൂടുന്നു. ഇവരെ സുരക്ഷിതരായി നാടുകളിൽ എത്തിക്കുക എന്നത് രാഷ്ട്രീയമായി ഭരണകക്ഷിക്ക് ഇപ്പോൾ പരമപ്രധാനമാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾക്കും ഒരു പ്രവാസി ബന്ധം ഏതെങ്കിലും വകയിൽ ഉണ്ടെന്നത് തന്നെയാണ് കാരണം. 3-4 മാസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പാണ്. അതിനുശേഷം 1-6 പിന്നിടുമ്പോഴേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ്. കോവിഡ് മഹാമാരി ഒഴിഞ്ഞാലും ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പ് ഒഴിവാകില്ലെന്ന് രാഷ്ട്രീയ കക്ഷികൾ തിരിച്ചറിയുന്നു. അപ്പോൾ പ്രവാസികളുടെ കരുതൽ രാഷ്ട്രീയ കക്ഷികൾക്ക് നിർണായകം. മതന്യൂനപക്ഷങ്ങൾ കേരളത്തിലെ വോട്ട് ബാങ്കിൽ നിർണായകമായതും പ്രവാസി വിഷയത്തിൽ പരോക്ഷമായ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. രോഗവ്യാപനം തടഞ്ഞു നിർത്തേണ്ടത് ജനസാന്ദ്രതയേറിയ സംസ്ഥാനത്തിന് പരമപ്രധാനമാണ്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ പിടിവിട്ടു പോകാം. വിദേശത്ത് നിന്ന് രോഗവുമായി വിമാനത്തിലെത്തുന്നവർ ഒരുപാട് പേരിലേക്ക് രോഗം പടർത്താമെന്നത് ആശങ്കയുളവാക്കുന്നു തന്നെയാണ്. ഗൾഫിൽ നിന്ന് പുറപ്പെടുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാൻ ഒരു വേള സർക്കാർ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷം ചാടി വീണതും സവിശേഷമായ രാഷ്ട്രീയ കാലാവസ്ഥ കണക്കിലെടുത്താണ്. പെട്ടെന്ന് തന്നെ ആഘാതം തിരിച്ചറിഞ്ഞ സർക്കാർ നിലപാട് മാറ്റി. അതായത് പ്രവാസികളുടെ മടങ്ങിവരവ് ഒരേ സമയം ഭരണകക്ഷിക്ക് പോസിറ്റീവും നെഗറ്റീവുമായി അനുഭവപ്പെടുന്നുവെന്ന് ചുരുക്കം. സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ നീക്കത്തെയും പരമാവധി പോസിറ്റീവ് രാഷ്ട്രീയ ഫലം ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് പ്രതിപക്ഷ തന്ത്രം. 500,000 പേരാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്താനായി കാത്തുകിടക്കുന്നത്. ഇവരിൽ പകുതി പേർ പോലും എത്തിയിട്ടില്ല. അതിനാൽ നെഗറ്റീവും പോസിറ്റീവുമായ പ്രത്യാഘാതങ്ങൾ ഇനിയും കൂടാനിരിക്കുന്നതേയുള്ളൂ. ഇന്ധനവില. കോവിഡ് മഹാമാരിയുടെ കാലത്ത് പെട്രോൾ ഡീസൽ വില ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തോളമായി രാജ്യം കാണുന്നു. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ് ഇന്ധനവിലയുടെ രാഷ്ട്രീയ മാനം. വിലക്കയറ്റമടക്കം ജനജീവിതത്തെ സർവ്വതലത്തിലും സ്പർശിക്കുമത്. ജനങ്ങൾക്കതിനാൽ കോവിഡ് കാലത്ത് ഇത് അങ്ങേയറ്റം നെഗറ്റീവാണ്. ഭരണകൂടങ്ങൾക്ക് പക്ഷേ ഖജനാവ് കരുതലോടെ സംരക്ഷിക്കാനാകുന്നുവെന്നതിനാൽ പോസിറ്റീവാണ്. 2014 മുമ്പ് 77,982 കോടിയായിരുന്നു എക്സൈസ് നികുതി ഇനത്തിൽ രാജ്യത്തിന് ലഭിച്ചിരുന്നത്. ഇന്നത് 3,00,000 കോടിയാണ്. ഇന്ധനവില വർധനവിനെതിരെ കേന്ദ്രവിരുദ്ധ സമരം ഇടതുപക്ഷം കേരളമെമ്പാടും വാശിയോടെ നടത്തി. എന്നാൽ വർദ്ധിപ്പിച്ച വിലയുടെ അധിക നികുതി ഉപേക്ഷിച്ച് കേരള സർക്കാർ ജനതയോട് നീതി കാട്ടണമെന്ന് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും മറ്റൊരു പോസിറ്റീവ് ഫലം പ്രതീക്ഷിച്ച്. കഴിഞ്ഞ UDF സർക്കാർ വർദ്ധിപ്പിച്ച വിലയുടെ അധിക നികുതി 4 തവണ ഉപേക്ഷിച്ച് 619.17 കോടിയുടെ ആശ്വാസം കേരള ജനതയ്ക്ക് നൽകിയെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവകാശപ്പെടുന്നു. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സിനിമാ തിയേറ്ററുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. സിനിമാക്കാരെല്ലാം വിശ്രമത്തിലായിരുന്നു ഇതുവരെ. ചെറിയ തോതിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന നിലയായപ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രം വിഭാഗീയമായ തർക്കങ്ങൾക്ക് വിത്തുപാകുന്ന കാഴ്ച. 1921 മലബാർ കലാപമാണ് തർക്ക വിഷയം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടം ബ്രിട്ടീഷ് രേഖകളിൽ മാപ്പിള ലഹളയാണ്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെട്ടുവരുന്ന കാലം. മലബാറിൽ കുടിയന്മാരായ മാപ്പിളമാർ ജന്മിമാർക്കെതിരെ നടത്തി വന്ന സമരം ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ജന്മിമാരിലേറെയും ഹിന്ദുക്കൾ. മലബാർ കലാപ പോരാളിയായിരുന്നു വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ 4 സിനിമകൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധതയും ജന്മിത്വ വിരുദ്ധതയും മതവുമെല്ലാമായി സങ്കീർണമാണ് മലബാർ കലാപത്തിന്റെ സ്വഭാവം. ധീരനായ പോരാളിയായിരുന്ന വാര്യം കുന്നന് ബ്രിട്ടീഷുകാർ നൽകിയത് വധശിക്ഷ. ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരാണ് ഇതിന് വർഗീയമാനം കൈവരുത്താൻ പണിപ്പെട്ടത്. വാര്യം കുന്നൻ നിർബന്ധിത മതമാറ്റത്തിന് ശ്രമിച്ചെന്ന പ്രചരണം ശരിയല്ല എന്ന് അദ്ദേഹം ദി ഹിന്ദു പത്രത്തിനെഴുതിയ കത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. കേരളീയ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പരിസരത്തിന് ഈ സിനിമാ വിവാദം നെഗറ്റീവാണ്. സങ്കുചിതമായ വിഭാഗീയത കേരളത്തിന്റെ കലാലോകത്തെങ്കിലും മുമ്പ് കാലത്ത് അന്യം നിന്നിരുന്നുവെങ്കിലും കുറച്ചുകാലമായി അതിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ വിവാദം ആഗ്രഹിക്കുന്നവർക്ക് പോസിറ്റീവാണിത്. ജോസ് കെ മാണി. ജോസ് കെ മാണി ഇടത്തോട്ടോ വലത്തോട്ടോ പോയാൽ ആർക്ക് പോസിറ്റീവും നെഗറ്റീവുമാകും? വരും ദിവസങ്ങളിൽ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണിത്.